2022 ഫെബ്രുവരി 20 ഞായർ വാരാന്ത്യ കൗമുദിയുടെ 4 പേജിൽ നിന്ന്. ഇടിച്ചു പറത്താൻ എന്നെ കിട്ടില്ല. മലയാളികളുടെ പവർ സ്റ്റാർ ബാബു ആന്റണി തിരിച്ചെത്തുകയാണ്. അഭിമുഖം തയ്യാറാക്കിയത് ആർ ജയകൃഷ്ണൻ, വായിക്കുന്നത് രമ്യ. മലയാള സിനിമയിൽ പ്രതിനായകനിൽ നിന്ന് നായകനിലേക്ക് ഉയർന്ന് സൂപ്പർ താരങ്ങളായവർ അനവധിയാണ്. വില്ലന്മാർ നിരവധിയുണ്ടെങ്കിലും അയാൾ നായകന്റെ പക്ഷത്തായിരുന്നെങ്കിൽ കസറിയേനെ എന്ന് നമ്മൾ വിചാരിച്ചിട്ടുള്ള ഒരു നടനെയുള്ളൂ, അത് ബാബു ആന്റണിയാണ്. ഒരുപക്ഷെ സംഘടന രംഗങ്ങളിൽ ബാബു ആന്റണിയോളം ചടുലതയുള്ള താരം തെന്നിന്ത്യൻ സിനിമയിൽ പോലും മറ്റൊരാൾ ഉണ്ടാകില്ല. 3.5 നീണ്ടു നിൽക്കുന്ന സിനിമാ ജീവിതത്തെ കുറിച്ച് മനസ്സു തുറക്കുകയാണ് അദ്ദേഹം. നീലൻ കുപ്പായവും കാതിലെ കടുക്കിനും തോളറ്റത്തോളം ഇറങ്ങിക്കിടക്കുന്ന മുടിയുമാണ് ഓർമ്മയിലെ ബാബു ആന്റണി. ബോധപൂർവം സൃഷ്ടിച്ചെടുത്തതാണോ ഈ വേഷം? മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത രൂപഭാവമോ ഒന്നും ആയിരുന്നില്ല അത്. ഷേവ് ചെയ്യാനുള്ള മടി കൊണ്ടാണ് താടി വളർത്തിയത്. ഇടയ്ക്കിടെ മുടിവെട്ടുന്ന പരിപാടിയും ഇഷ്ടമുണ്ടായിരുന്നില്ല. ലോങ് ഹെയറിനോടായിരുന്നു താല്പര്യം. നമ്മുടെ പഴയ രാജാക്കന്മാരെല്ലാം കാതുകുത്തിയിരുന്നല്ലോ, പിന്നെന്തുകൊണ്ട് ആണുങ്ങൾക്ക് കാതുകുത്തിക്കൂടാ എന്ന ചിന്തയിലാണ് കടുക്കിനിട്ടത്. സിനിമയെ കുറിച്ചൊന്നും അക്കാലത്ത് ചിന്തിച്ചിട്ടേയില്ല. പക്ഷേ സിനിമയിൽ വന്നതിന് ശേഷം എന്റെ വസ്ത്രങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിരുന്നത് ഞാൻ തന്നെയാണ്. അന്നത്തെ സംവിധായകർ ഈ മാറ്റങ്ങളൊക്കെ അംഗീകരിച്ചിരുന്നോ? തീർച്ചയായും അവർക്കതിന് സമ്മതമായിരുന്നു. ഞാൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് അംഗീകരിക്കുന്നതിൽ ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ക്യാരക്ടർ പോലും മറ്റൊരു രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ അവർ അത് അംഗീകരിക്കാറുണ്ട്. ബാബു ആന്റണി പറന്നടിച്ചാലും ആരാധകർ അത് അംഗീകരിക്കുമായിരുന്നു. എന്നിട്ടും തയ്യാറായില്ലല്ലോ. മിക്സഡ് മാർഷൽ ആർട്സ് പഠിച്ച ആളാണ് ഞാൻ. റിയൽ ഫൈറ്റ് എന്താണെന്ന് എനിക്കറിയാം. ഒരിടി കൊണ്ടാൽ ആൾക്കാർ പറന്നു പോകുന്നതൊന്നും വിശ്വസിക്കാൻ എനിക്കൊരിക്കലും കഴിയില്ല. ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാതെ കൺസെപ്റ്റ് ആണത്. ഇനിയൊരു പക്ഷേ സയൻസ് ഫിക്ഷനോ അല്ലെങ്കിൽ സൂപ്പർമാൻ പോലുള്ള സിനിമകളൊക്കെ ആണെങ്കിൽ പറക്കുന്നത് നമുക്ക് അംഗീകരിക്കാം. 33 ഇടവേളയ്ക്ക് ശേഷമാണ് മണിരത്നത്തിനൊപ്പം പൊന്നിയൻ സെൽവനിൽ അഭിനയിച്ചത്. എങ്ങനെയുണ്ടായിരുന്നു ആ അനുഭവം? അഞ്ജലി എന്ന സിനിമയ്ക്ക് ശേഷം മണിസാറിന്റെ സിനിമയിൽ അഭിനയിക്കാൻ കഴിയാതെ പോയത് വലിയൊരു നഷ്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. റിയലിസ്റ്റിക് ആയിട്ട് സിനിമ ചെയ്യാൻ താല്പര്യമുള്ള ആളാണ് അദ്ദേഹം. 3000 ജൂനിയർ ആർട്ടിസ്റ്റുകൾ പൊന്നിയൻ സെൽവനിൽ അണിനിരക്കുന്നുണ്ട്. ഫൈറ്റൊക്കെ തികച്ചും റിയലിസ്റ്റിക് ആണ്. മണിരത്നം, ഭരതേട്ടൻ ഇവരുടെ കൂടെയൊക്കെ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയതിന് തുല്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാലത്തിനതീതമായി സഞ്ചരിച്ച സംവിധായകനാണ് മണിരത്നം. അഞ്ജലിയിൽ എങ്ങനെയായിരുന്നോ അതേ എനർജി തന്നെയായിരുന്നു പൊന്നിയനിൽ എത്തിയപ്പോഴും മണിസാറിൽ കണ്ടത്. രാവിലെ കൃത്യം 5 അദ്ദേഹം ലൊക്കേഷനിൽ എത്തും. 6 തന്നെ ആദ്യ ഷോട്ട് എടുത്തിരിക്കും. റാമോജിയിൽ ഒരു വലിയ സിറ്റി തന്നെയാണ് അദ്ദേഹം സൃഷ്ടിച്ചത്. ലോമപാതനിലേക്കുള്ള യാത്ര എങ്ങനെയായിരുന്നു? വൈശാലിയിലേക്ക് എത്തിയത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ്. ഭരതേട്ടന്റെ മനസ്സിലെ രാജാവിന് എപ്പോഴും എന്റെ രൂപമായിരുന്നു. എന്നെ കാണുന്നതിന് 5 മുമ്പ് അദ്ദേഹം വരച്ച ലോമപാത മഹാരാജാവിന്റെ ചിത്രത്തിന് എന്റെ രൂപത്തോട് 100% സാമ്യതയുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അതൊരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല. വൈശാലിയുടെ കാസ്റ്റിംഗ് സമയത്ത് പൂവിന് പുതിയ പൂന്തന്നലിന്റെ ഹിന്ദി സെറ്റിലായിരുന്നു ഞാൻ. അന്നവിടെ ഭരതേട്ടൻ വന്നു. കാസ്റ്റിംഗിനായാണ് അദ്ദേഹം വന്നത്. വൈശാലിയെ കിട്ടിയെങ്കിലും ഋഷി സിംഗിനെ കിട്ടിയിരുന്നില്ല. ഒടുവിൽ ഒരു സുഹൃത്തിന്റെ പരസ്യ ഏജൻസി വഴി ഞാൻ എത്തിച്ചു കൊടുത്ത 5 നിന്ന് ഋഷി സിംഗിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം നാട്ടിലെത്തിയ സമയത്താണ് ഭരതേട്ടന്റെ വിളി വരുന്നത്. പെട്ടെന്ന് മൈസൂർക്ക് വരാൻ പറഞ്ഞു. പടയാളിയുടെ വേഷമാണ് എനിക്കെന്നായിരുന്നു പറഞ്ഞത്. ലൊക്കേഷനിൽ എത്തിയതും പ്രൊഡക്ഷൻ അസിസ്റ്റന്റ് ഓടി വന്നു പറഞ്ഞു, ബാബുവിന് ലോട്ടറി അടിച്ചെന്നാ തോന്നുന്നേ. എന്താ കാര്യം എന്നറിയാൻ ഭരതേട്ടന്റെ അടുത്തെത്തി. എടാ, നീ ആ രാജാവിന്റെ വേഷം എടുത്തിട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞെട്ടലോടെയാണ് ഞാൻ കേട്ടത്. പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ വഴക്കു പറഞ്ഞു, നിർബന്ധിപ്പിച്ച് ഇടിയിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം തന്ന ധൈര്യമായിരുന്നു ലോമപാതൻ. ലോമപാതനാകാൻ ഭരതനെ തന്നെയായിരുന്നോ പൂർണമായും ആശ്രയിച്ചത്? ലോമപാതനായി മാറുന്നതിനു വേണ്ടി 99% അദ്ദേഹത്തെ തന്നെയാണ് ആശ്രയിച്ചത്. MT സാന്നിധ്യവും ഏറെ ഗുണകരമായിരുന്നു. എന്നിരുന്നാലും ലോമപാതന്റെ ശരീരഭാഷ ഞാൻ കടമെടുത്തത് ആനയിൽ നിന്നാണ്. പക്ഷി മൃഗാദികളുടെ ചേഷ്ടകൾ കുംഫുവിൽ പ്രയോഗിക്കുന്ന രീതിയുണ്ട്. അതവിടെ ശരിക്കും പ്രയോജനപ്പെട്ടു. വളരെ അപകടം നിറഞ്ഞ ഫൈറ്റ് സീനുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്തെങ്കിലും മുൻകരുതലുകൾ എടുക്കാറുണ്ടോ? ഫൈറ്റ് മാസ്റ്റർക്ക് നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടാകും. നമുക്ക് ആ ഷോട്ട് ചെയ്യാൻ പറ്റുമെന്ന ആത്മവിശ്വാസമാണ് അവർക്കും പ്രചോദനമാകുന്നത്. 3 എന്ന ചിത്രത്തിൽ മോഹൻലാൽ ഗ്ലാസ് ടേബിളിലേക്ക് എന്നെ എടുത്തെറിയുന്ന ഒരു സീനുണ്ട്. അതിൽ ലാൽ ആക്ഷൻ കാണിക്കുന്നതേയുള്ളൂ. ഞാൻ വേണം സമ്മർസാട്ട് ചെയ്യാൻ. രണ്ടുപേരും കൂടി ചെയ്താൽ വർക്കൗട്ട് ആകുന്ന ടെക്നിക് ആയിരുന്നില്ല അത്. ദൈവമേ ഒന്നും വരുത്തരുതേ എന്ന് പറഞ്ഞിട്ടാണ് ലാൽ അത് ചെയ്തത്. വളരെ റിസ്കി ഷോട്ട് ആയിരുന്നു. ചില്ലുകൊണ്ട് കയ്യിലൊക്കെ മുറിവേൽക്കുകയും ആശുപത്രിയിൽ പോകേണ്ടി വരികയും ചെയ്തത് ഇന്നും ഓർമ്മയിലുണ്ട്. നാടോടിയിലെ ജാക്സനെ പോലെ കഥാപാത്രങ്ങളുടെ ശരീരഭാഷയിൽ ചില പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ. അത്തരം പരീക്ഷണങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. ജാക്സനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അയാളുടെ പ്രത്യേക തരത്തിലുള്ള ചിരി എന്റെ തന്നെ ക്രിയേഷനാണ്. സംവിധായകൻ തമ്പി കണ്ണന്താനത്തിന്റെ പിന്തുണ കൂടി കിട്ടിയതോടെ ആത്മവിശ്വാസം കൂടി. ഇന്നും ആ കഥാപാത്രത്തെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു എന്നതിൽ സന്തോഷമുണ്ട്. ആയോധന കലകൾക്ക് പ്രാധാന്യം നൽകി മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ചിത്രങ്ങളായ വടക്കൻ വീരഗാഥ, യോദ്ധ, പഴശ്ശിരാജ, മരക്കാർ, അറബിക്കടലിന്റെ സിംഹം, അങ്ങനെയുള്ള സിനിമകളിലൊന്നും എന്തുകൊണ്ടാണ് അഭിനയിക്കാതിരുന്നത്? അതാണ് മലയാള സിനിമയുടെ കുഴപ്പമെന്ന് എനിക്ക് പറയാനുള്ളൂ. സിനിമയിൽ പലരുടെയും അഭിപ്രായങ്ങൾ ഉണ്ടാകുമല്ലോ. ആരുടെ അടുത്തും ശുപാർശയ്ക്ക് ഞാൻ പോകാറില്ല. അതൊക്കെ തന്നെയായിരിക്കാം കാരണം. ഒരിക്കലും നടി കനിഹ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ട് താങ്കൾ പഴശ്ശിരാജയിൽ ഇല്ല എന്ന്. അന്ന് അവർക്ക് നൽകിയ ഉത്തരമേ ഇപ്പോഴും എനിക്കറിയുള്ളൂ. അറിയില്ല. അവസരം ചോദിക്കുന്നതിന് മടിക്കേണ്ട കാര്യമുണ്ടോ? അവസരമുണ്ടെന്ന് നമുക്ക് പൂർണ്ണ വിശ്വാസം വരണം. നമുക്ക് വേണ്ടി അവസരം സൃഷ്ടിക്കപ്പെടുന്നതിൽ കാര്യമില്ലല്ലോ. അത് സിനിമയിൽ ഗുണം ചെയ്യുകയുമില്ല. അവസരം ചോദിക്കാൻ എനിക്ക് ഒരു മടിയുമില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഭരതേട്ടനെ കാണാൻ ഞാൻ പോകുമായിരുന്നില്ല. മക്കളും അച്ഛന്റെ പാതയിലേക്കാണോ? മൂത്ത മകൻ ആർദർ ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. രണ്ടാമത്തെയാൾ അലക്സ്. രണ്ടുപേരും മാർഷൽ ആർട്സ് പഠിച്ചിട്ടുണ്ട്. അവർ സിനിമയിൽ വരുന്നതിലും അഭിനയിക്കുന്നതിലുമൊക്കെ ഉപരിയായി എനിക്ക് സന്തോഷം തരുന്നത് അക്കാര്യമാണ്. മാർഷ്യൽ ആർട്സ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന അച്ചടക്കം അത്രയേറെ വലുതാണ്. വരാനിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണ്? പൊന്നിയൻ സെൽവൻ അടക്കം ഒരു പിടി നല്ല ചിത്രങ്ങളാണ് വരാനിരിക്കുന്നത്. കടമറ്റത്ത് കത്തനാർ, പവർ സ്റ്റാർ, ഹെഡ് മാസ്റ്റർ, അങ്ങനെ. 2022 എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയുള്ള വർഷമാണ്.